السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുദാനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല സുലു സുന്ന, അതിന്റെ ഏതാനും ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചു. പറഞ്ഞു വന്നിരുന്നത് അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അയാൾ അഹ്ലുസുന്നയിൽ പെട്ടവനായി തീരുകയുള്ളൂ. അഹ്ലുസുന്നയുടെ ആദർശങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആദർശം, ഏതെങ്കിലും ഒരു കാര്യം അതവൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അതവൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനല്ല എന്നും, അതിനൊരുദാഹരണമായി അദ്ദേഹം ആദ്യം കൊണ്ടുവന്നത് ഖദറിലുള്ള വിശ്വാസമാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ തസ്ദീഖ് ചെയ്യണം, സത്യപ്പെടുത്തണം, അത് വിശ്വസിക്കണം. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ എന്തിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അത് അഹ്ലുസുന്നയുടെ ആദർശം അംഗീകരിക്കുന്ന ആളുകൾ ചോദിക്കരുതെന്നും, ആ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളെയും പൂർണമായി അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യണമെന്നും, ഇനി അത്തരത്തിലുള്ള ഹദീസുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസിന്റെ തഫ്സീർ, ഏതെങ്കിലും ഒരു ഹദീസിന്റെ വിശദീകരണം, വ്യാഖ്യാനം ഒരാളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ആ പറഞ്ഞത്, ആ ഹദീസിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരിലേക്ക് വിടുകയും അതവർ പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ബാക്കിയുള്ള ഹദീസുകൾ ആ വിധിക്കനുസരിച്ച് വന്നതുണ്ടെങ്കിൽ, ആ ഹദീസിൽ പറഞ്ഞ കാര്യമാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും ആ ഹദീസ് അവൻ വിധി കൽപ്പിക്കുകയും അതിന് പൂർണമായി കീഴ്പ്പെടുകയും ചെയ്യണം എന്നും, അത് വിശദീകരിച്ചതിന് ശേഷം അതിന് ഉദാഹരണം കൊണ്ടുവന്നത് സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ്. ആ ഹദീസാകട്ടെ അതേപോലെ തന്നെ ഖദറിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന മറ്റുള്ള ഹദീസുകളാകട്ടെ, അതേപോലെ തന്നെ റുഇയത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, നാളെ പരലോകത്ത് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഹദീസുകൾ, അത് അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേൾവികൾ അതിൽ നിന്ന് എത്ര തന്നെ അകന്നാലും ശരി, അവർക്കതിനോട് ഇണക്കമില്ലെങ്കിലും, അതിനോട് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിലും, അഹ്ലുൽ ബിദഅത്തിന്റെ അല്ലെങ്കിൽ അഹ്ലുൽ ഹവയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേൾവികൾ അത്തരത്തിലുള്ള ഹദീസുകൾക്ക് അത് അവർക്ക് അനിഷ്ടകരമായിരുന്നാലും ശരി, അതിൽ നിന്ന് അവർ ഓടി അകന്നാലും ശരി, അതിനെ അവർ തള്ളിക്കളഞ്ഞാലും ശരി, അഹലുൽ സുന്നയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണമായും അംഗീകരിക്കുക എന്നതും അതിൽ നിന്ന് ഒരു ഹർഫ് പോലും തള്ളിക്കളയരുത് എന്നും, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിശ്വസ്തരായ ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ആ ഹദീസുകളെ പൂർണമായി അംഗീകരിക്കണമെന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തന്നു. പിന്നീട് പറഞ്ഞത് വഅല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറഹു, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരാളോടും തർക്കിക്കരുത്, ഒരാളോടും വാദപ്രതിവാദം നടത്തരുത്. വലാ യതഅല്ലമൽ ജിദാല, ജിദാല് തർക്കം, അത് പഠിക്കുകയും ചെയ്യരുത്. മൻതിഖ് അല്ലെങ്കിൽ ജിദാല്, അപ്പോൾ അത് പഠിക്കുന്നത് പോലും പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ തർക്കം അതല്ലെങ്കിൽ കുതർക്കം, ആ രൂപത്തിലുള്ള അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, അപ്പോൾ അത് നടത്തരുത്. തർക്കം പഠിക്കരുത്. ഇതൊക്കെ അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളായി അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ അല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറഹു വലാ യതഅല്ലമൽ ജിദാല, തർക്കം പഠിക്കുകയും ചെയ്യരുത്. അപ്പൊ തർക്കം പഠിക്കുന്നതിന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്ക് എതിർത്തിട്ടുണ്ട്. തർക്കിക്കരുത് എന്നല്ല, അത് പഠിക്കാനും പാടില്ല എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്ന്, ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നമ്മളിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ മൻതിക്കിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. അത് മുസ്ലിങ്ങൾക്ക് ഇന്ന് വലിയൊരു പരീക്ഷണമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൻതിക്ക് പഠിക്കുന്നത് അദ്ദേഹം പറയുന്നത് അത് സ്വഹാബത്ത് അത് പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ അദ്ദേഹം അഖീദത്തു സഫാരിനിയയിലെ അതിന്റെ ഷറഹിൽ അദ്ദേഹം വിശദീകരിച്ച ചില വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ അതൊരുപാട് അദ്ദേഹം ഷറഹ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഫറഹിനു ഫീ ഗനിയിൻ അനിൽ മൻതിഖ്, മൻതിഖിൽ നിന്ന് നമ്മൾ പൂർണമായും നമ്മൾ ഒഴിവാണ്, നമ്മൾ ഒഴിവായവരാണ്. ഫസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെയാണ് സ്വഹാബത്ത്, ലം യുദദ്ദിസു അൽ മൻതിഖ, അവര് മൻതിഖ് പഠിച്ചിട്ടില്ല. വല അറഫു അൽ മൻതിഖ, മൻതിഖ് എന്താണ് എന്ന് അവർ അറിഞ്ഞിട്ടില്ല. വത്താബിഊന കദാലിക, അപ്രകാരം തന്നെയായിരുന്നു താബിഈങ്ങളും. അപ്പൊ ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. അത് അനുവദിച്ചത് ഏതാണ്, എത്രത്തോളം അനുവദിച്ചിട്ടുണ്ട്, അതിന്റെ ഷുറൂത്തുകൾ അനുവദിച്ചത്, അതിന്റെ ഷുറൂത്തുകൾ എന്തൊക്കെയാണ്, അതൊക്കെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകം വളരെ പ്രസക്തമായൊരു വാചകമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മതപ്രബോധനം എന്ന് പറഞ്ഞ വാദപ്രതിവാദം അല്ലെങ്കിൽ ദഅവത്ത് തന്നെയല്ല എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ. നമ്മളത് മുമ്പ് അത് സൂചിപ്പിച്ചു. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അത് വാദപ്രതിവാദം നടത്തുക, കുറെ ഖണ്ഡന മണ്ഡനം നടത്തുക, അതില്ലാത്തൊരു ദഅവത്ത്, ഒരു ഒരു പിന്നെ പ്രബോധനം നമുക്ക് സങ്കല്പിക്കാൻ തന്നെ സാധ്യമല്ല കേരളത്തിന്റെ സാഹചര്യത്തിൽ. അപ്പൊ ആ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാടുകളാണ് ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസൂലു സുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കേണ്ടതുണ്ട്, നമ്മുടെ കേരളത്തിലെ മതസംഘടനകളും അതേപോലെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ, അതൊക്കെ എത്രത്തോളം പിന്നെ അനുവദിച്ചതാണ്, അതിന്റെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ, അതിന്റെയൊക്കെ ദൂഷ്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിൽ അത് മറ്റൊരു വിഷയം. അപ്പോ അദ്ദേഹത്തിന്റെ ഈ വാചകം അത് ഒന്നുകൂടി പറയുന്നത് ഫറഹിനു ഫീ ഗനിയിൻ അനിൽ മൻതിഖ്, നമ്മള് മൻതിഖിൽ നിന്ന് ഒഴിവായവരാണ്. അതേപോലെ തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും സ്വഹാബത്ത് ലം യുദരിസു അൽ മൻതിഖ, അവരത് പഠിച്ചിട്ടില്ല മൻതിഖ്. വല അറഫു അൽ മൻതിഖ, അവര് എന്താണ് അത് അവരറിഞ്ഞിട്ടില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല. വത്താബിഊന കദാലിക, അപ്രകാരം തന്നെ താബിഈങ്ങൾ. പിന്നെ കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഭാഗം അതിന്റെ കുറച്ച് താഴെ അദ്ദേഹം പറയുന്നത് വദാലിക അന്നഹു മാ ദഖല ഇൽമുൽ മൻതിഖ അലൽ മുസ്ലിമീന ഇല്ലൽ ബലാ, മുസ്ലിങ്ങളിലേക്ക് ഇത് പ്രവേശിച്ചിട്ടില്ല, കടന്നു വന്നിട്ടില്ല ഈ ഇൽമുൽ മൻതിഖ് തർക്കശാസ്ത്രം, ഇൽമുൽ മൻതിഖ് അത് ഇല്ലൽ ബലാ, അതൊരു പരീക്ഷണമായിട്ടല്ലാതെ. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഉണ്ടായ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ മൻതിഖ് എന്നുള്ളത്. അപ്പൊ ഇന്ന് വലിയ പണ്ഡിതനായിട്ട് അറിയപ്പെടുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണ്, അല്ലാതെ കുതർക്കം നടത്തുന്ന ആൾക്കാർ. യാതൊരു വിധ തെളിവില്ലെങ്കിലും, ഖുറാന്റെയും സുന്നത്തിന്റെയും തെളിവില്ലെങ്കിലും പ്രമാണങ്ങളില്ലെങ്കിൽ അവരെ നാവുകൊണ്ട് മൻതിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ജയിച്ചടക്കും, ഇതിലവർ വിജയിക്കും. അങ്ങനെ കുതർക്കം നടത്തുന്ന ആളുകൾ അവരാണെന്ന് പണ്ഡിതന്മാരായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയണം, മുസ്ലിങ്ങൾക്കുണ്ടായൊരു പരീക്ഷണം, ഈ പരീക്ഷണം എവിടെ എത്തിച്ചു, ഹത്താവുസലഹും ഇലാ യഖൂലു അലല്ലാഹി മാ ലാ യഅലമൂൻ, അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് പോലും അറിവില്ലാത്തത് പറയുന്നതിലേക്ക് അത് അവരെ കൊണ്ടെത്തിച്ചു. വയുൻകിറു അലല്ലാഹി മാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു തന്നെ കുറിച്ച് എന്തെല്ലാം വിശേഷിപ്പിച്ചോ അതിനെ നിഷേധിക്കുന്നതിലേക്ക് എത്തിച്ചു. ഫൽമസ്അലത്തു ഖതീറ, ഈ വിഷയം ഇത് വളരെ ഖതീറത്തായ വിഷയമാണ്, അപകടം പിടിച്ച വിഷയമാണ്. വല്ലാഹു അസ്സ വജല്ല നസ്സലൽ കിതാബ തിബിയാനൽ ലികുലി ശൈൻ, അള്ളാഹു അവന്റെ ഗ്രന്ഥം നമുക്ക് അവതരിപ്പിച്ചു തന്നത് എല്ലാറ്റിനും വിശദീകരണമായിക്കൊണ്ടാണ്. ലാ യഹ്താജു ഇലൻ നാസി ഇലാ ശൈഇം ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട്, ഈ ഗ്രന്ഥത്തിന് ശേഷം പിന്നെന്തിന് നമുക്ക് മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ അമറല്ല കൽപ്പിച്ചു ഇന്ദ തനാസായി അയ്യറുദ്ദ ഇലൽ കിതാബി വസ്സുന്ന, തർക്കം വരുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാനും അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദ്ദുഹു ഇലല്ലാഹി വറസൂലി ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല എന്ന ആയത്ത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിലേക്ക് പിന്നീട് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടു, ഈ മൻതിക്കിലേക്ക്, ഈ ജിദാലിലേക്ക്. അത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായ വലിയൊരു പരീക്ഷണമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാചകം ഫൽ മസ്അലത്തു ഖതീറ, ഈ വിഷയം എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള വളരെ അപകടകരമായ വിഷയമാണ്, മസ്അലയാണ് എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി മൻതിഖിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് മൻതിഖ് പഠിക്കുന്നതിനെ കുറിച്ച്. അദ്ദേഹം അതിന് ഫത്വ നൽകുന്നത് അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെ ഈ ഇത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദിറഹു വലാ യതഅല്ലമൽ ജിദാല, അതിന്റെ വ്യാഖ്യാനത്തിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇപ്പോ ഉസൂലു സുന്നയുടെ ഷറഹ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല റാജിഹി അദ്ദേഹത്തിന്റെ ഷറഹില് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് ഞങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കണം. അദ്ദേഹത്തിന് ഈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാചകത്തെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ചില ആയത്തുകളും ഹദീസുകളും അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കണം. അദ്ദേഹം പറയുന്നു ഫൽ ഖുസൂമത്തു വൽ ജിദാല വൽ മുനാദറ, ഖുസൂമത്തും ജിദാലും മുനാദറത്തും കുല്ലു ദാലിക മദ്മൂമുൻ, അതൊക്കെ മദ്മൂമാണ്. എങ്ങനെ, ബിനസ്സുൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും നസ്സുകൊണ്ട് അതൊക്കെ മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ടതാണ്. നമ്മൾ തോന്നുന്നത് മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിപ്പിക്കേണ്ട വിഷയമാണ് എന്ത് ഈ വിഷയം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് മദ്മൂമാണ് പറഞ്ഞത് ഖുർആന്റെയും സുന്നത്തിന്റെയും നസ്സുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം ഇമാം ആജിദിയുടെ അശ്ശരിഅയിൽ നിന്നുള്ള ഒരു വാചകം, ഒരു സംഭവം അദ്ദേഹത്തെ ഉദ്ധരിക്കാണ്. മാലിക് ബിൻ അനസ് അദ്ദേഹം എനിക്ക് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹത്തിന് പിന്നാലെ ഒരാൾ ചെന്നു, അയാളുടെ പേര് അബുൽ ഹുരിയ എന്നാണ് അയാളുടെ പേര്. അയാളെന്താ വെച്ചാൽ ഇർജാന്റെ വാദം ഉണ്ട്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു മുർജിയത്തിന്റെ വാദം. അങ്ങനെ ഇദ്ദേഹം മാലിക് ബിൻ അനസ് റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, യാ അബ്ദില്ല, അദ്ദേഹത്തെ വിളിച്ചു,
ഇസ്മഅമിനി ഷൈഅ നുകല്ലിമു കബിഹി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്നത്. ഇസ്മഅമിനി ഷൈഅ, ഞാൻ പറയുന്ന ഒരു കാര്യം നിന്ന് കേൾക്കണം. ഞാൻ വഹജക വഖബിറുക ബിറഅയി, അവന്റെ അഭിപ്രായം എന്താ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നമ്മളെ വിഷയങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് തർക്കിച്ചു നോക്കാം, നമുക്കൊന്ന് ഖണ്ഡനം നടത്തി നോക്കാം. നമ്മളങ്ങനെയാണല്ലോ, ഏതൊരു വിഷയം കിട്ടിയോളൂ. ഖാല മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈൻ ഖലബ്തനി, നീ എന്നെ പരാജയപ്പെടുത്തിയാലോ. ഖാല, അപ്പൊ അയാൾ പറഞ്ഞു, ഇൻ ഖലബ്തുക ഫത്തബിഅനി, ഞാൻ നിന്നെ തോൽപ്പിച്ചാൽ, കാരണം വാദപ്രതിവാദമല്ലേ, ഞാൻ നിന്നെ തോൽപ്പിച്ചാൽ നീ എന്നെ പിൻപറ്റണം. അപ്പൊ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ വാദപ്രതിവാദം നടത്തി നമ്മൾ രണ്ടുപേരും ഖണ്ഡന നടത്തും. എന്റെ അഭിപ്രായം ഞാൻ നിന്നോട് പറയും. അപ്പോ മാലിക് ബിൻ അനസ് റളിയല്ലാഹു ചോദിക്കാണ്, അങ്ങനെ നീ എന്നെ തോൽപ്പിച്ചാലോ, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ അയാൾ പറഞ്ഞു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു ഇമാം മാലിക്, അപ്പോ എന്നെ പിൻപറ്റണം. കാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, ഫഇൻ ജാഅ റജുലുൻ ആഖർ فكلمنا فغلبنا. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മാലിക് ബിൻ അനസ് ചോദിച്ചു, എന്ത്, മറ്റൊരാൾ വന്നു, അങ്ങനെ നമ്മളോട് അയാൾ സംസാരിച്ചു, നമ്മളോട് വാദപ്രതിവാദം നടത്തി, അങ്ങനെ അയാൾ നമ്മളെ തോൽപ്പിച്ചു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാല, അപ്പൊ ഇയാള് പറഞ്ഞു, നത്തബ്യൂഹു, അങ്ങനെ നമ്മൾ അയാളെ പിൻപറ്റണം. ഫഖാല മാലിക്, ആ മാലിക് പറഞ്ഞു, യാ അബ്ദല്ലാ بعث الله محمدا بدين واحد واراك تنتقل من دين الى دين. അപ്പോ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാണ്, അല്ലാഹ് അവന്റെ മുഹമ്മദിനെ അയച്ചത് ഒരൊറ്റ ദീൻ കൊണ്ടാണ്, ഒരൊറ്റ ആദർശം കൊണ്ടാണ്, ഒറ്റ മതം കൊണ്ടാണ്. വറാക്ക, ഞാൻ നിന്നെ കാണുന്നത്, തൻതഖിലു മിൻ ദീനിൻ ഇലാ ദീൻ, ഒരു ദീനിൽ നിന്ന് മറ്റൊരു ദീനിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്, ഇത് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇതെന്താ വെച്ചാല് ഇവിടെ വലിയൊരു തത്വമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് നാവുകൊണ്ടാണെന്ന് പല വാദപ്രതിവാദങ്ങളും ജയിക്കുന്നത്, അവിടെ ഹക്കുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല, പ്രമാണങ്ങളുടെ പിൻബലത്ത് കൊണ്ടാണോ അയാൾ സംസാരിച്ചത് എന്നുള്ളത് നോക്കിയിട്ടല്ല. നാവിന് നീളം കൂടുതലുണ്ടെങ്കിൽ അയാൾ പറയേണ്ടത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു രീതിയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കേരളത്തിലെ ആളുകളുള്ളത്. അയാൾ വാദപ്രതിവാദത്തിൽ ജയിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അത് ശരി, അയാൾ ജയിച്ചാൽ അതാണ് ശരി, അതിന് മറ്റേ അയാളെ പരാജയപ്പെടുത്തിയാൽ അതാണ് ശരി. അപ്പൊ അതിന്റെ പിന്നാലെ ഇങ്ങനെ കുതർക്കം നടത്തിയിട്ട് അതിൽ ജയിക്കുന്ന ആളുകളുടെ പിന്നാലൊക്കെ കൂടെ അവിടെ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു കൊടുക്കുന്നത് ഇതാണ്, എന്ത്, വറാക്ക തൻതഖലു മിൻ ദീനിൻ ഇലാ ദീൻ, നിനക്കൊരു സ്ഥിരതല്ല, ഒരു ദീനിൽ നിന്നും മറ്റൊരു ദീനിലേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അളകിക്കൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇതിന്റെ ഷറഹിൽ ഇദ്ദേഹം ശരീകരിക്കുക ഈ സംഭവം. ഇത് ആജുലി അശ്ശരി അതിൽ ഉദ്ധരിച്ച ഒരു സംഭവം എടുത്ത് ഉദ്ധരിക്കുക. പിന്നെ കുറച്ച് താഴെ ഒരുപാട് വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. കുറച്ച് താഴെ അദ്ദേഹം ഇമാം ബഗ്‌വി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ്, ഷറഹു സുന്നയിൽ നിന്നുള്ള ഒരു വാചകം. എന്താണത്? ഇത്തഫഖ ഉലമാഉ സലഫി, സലഫി ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു, മിൻ അഹ്ലി സുന്ന, അഹ്ലി സുന്നയിൽപ്പെട്ട സലഫുകൾ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഏത് വിഷയത്തിൽ? അലന്നഹി അനിൽ ജിദാലി വൽ ഖുസൂമാതി ഫി സിഫാതി, അള്ളാഹുവിന്റെ സിഫാത്തുകൾ കുറിച്ച് അതിലെ ഖുസൂമാത്തുകളും ജിദാലുകളും. അപ്പൊ ഇത് പൊതുവേ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സംഗതിയാണ് ഈ ജിദാല്, ഖുസൂമാത്ത്, മുനാദറത്ത് എന്നുള്ളതൊക്കെ. അത് അനുവദിച്ചതിന് അതിന്റേതായ ഷുറൂത്തുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ്, അതിന്റെ രീതികൾ, ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ അത് കേൾക്കാം, എത്രത്തോളം ആകാം, അത് അതിന്റെ പരിധികൾ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇത്തിഫാഖ് ഉണ്ടെന്നാ പറഞ്ഞത് ഈ വിഷയത്തിൽ. ഇത്തഫഖ എന്നാണ്, ഇത്തഫഖ ഉലമാ സലഫി മിൻ അഹ്ലി സുന്ന, ഇത് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ അഹ്ലി സുന്നത്തിൽ നിന്ന് പുറത്തായിരിക്കും. ഇതൊക്കെ ഉറക്കം വിളിച്ചു പറയാൻ പേടിയാണല്ലോ നമ്മുടെ നാട്ടിൽ, എന്തെങ്കിലും സംഘടനയിൽ നിന്ന് പുറത്താകും, അല്ലെങ്കിൽ അഹലുസുന്നത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. കാരണം ഖണ്ഡനമണ്ഡനവും വാദപ്രതിവാദവും ഇല്ലാത്ത ഒരു ദഅവത്ത് നമുക്ക് പരിചയമല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞ രീതിയിൽ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ദഅവത്തിനെ മുടക്കുന്ന ആളുകളായി, ദഅവത്തിനെ നടത്താത്ത ആളുകളായി. ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഇത്തിഫാക്കുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇൽമിൽ കലാം, അതിൽ മുഴുക, അതിൽ സമയം ചെലവഴിക്കുക, അത് പഠിക്കുക, അത് വിരോധിക്കുന്ന വിഷയത്തിലും അത് പാടില്ല എന്ന് പറഞ്ഞ വിഷയത്തിലും ഈ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെ ബർബഹാരിയുടെ ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കണം. ഷറഹു സുന്നയിൽ നിന്നും ഇമാം ബർബഹാരിയുടെ ഒരു വാചകം എടുത്ത് ഉദ്ധരിക്കണം. അതിൽ പറയുന്നത് എല്ലാ ഈ വലാലത്തുക്കും ബിദഅത്തുക്കും മനുഷ്യന്റെ മനസ്സിൽ ശക്കും കുഫറും നിരീശ്വരവാദവും സംശയങ്ങളും ഇതൊക്കെ കടന്നു വരാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഈ കലാമാണ്, ജിദാലാണ്, മിറാ ആണ്, ഖുസൂമത്താണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം ഇപ്പോ ഒരു ശക്കും മനസ്സിലില്ലാത്ത ഒരാളും ഇങ്ങനെ പോയിട്ട് ഒരു വാദപ്രതിവാദം കേട്ടാൽ എന്തായി? അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തെളിവുദ്ധരിക്കുന്നത് കേൾക്കും. അയാളെ മനത്തിക്കും, അയാളെ സംസാരത്തിന്റെ ശൈലി, അയാളെ ആക്ഷനും, അയാൾ ഇങ്ങനെ ആയത്തോ ഹദീസോ ഇങ്ങനെ ഓതണമെന്നും കേട്ടാല് ഏതൊരു സംശയം ഇല്ലാത്തവന്റെ മനസ്സിലെന്തായി? പടച്ചോനെ, അതിന് തെളിവുണ്ടോ? അല്ല, അയാളെ മനസ്സിലെന്തായി? ഒരു ശക്കായി. ഇതൊക്കെ നമ്മള് മുമ്പത് എന്റെ ഓരോന്ന് വിശദീകരിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇതില് ബർബഹാരിയുടെ വാചകം വാലം, നീ അറിയണം, അൻഹാലം തകുൻ സന്തക വലാ കുഫർ വലാ ശുക്കൂഖ് വലാ ബിദഅ വലാ ളലാല വലാ ഹീറത ഫിദ്ദീനി. ജന്തകത്ത് ഈ തന്നെ നിർമ്മിതവാദം, നിരീശ്വരവാദം, കുഫർ, ശക്ക്, ശുക്കൂക്ക്, പിന്നെ സംശയം, ബിദഅത്ത്, ളലാലത്ത്, ഹീറത്ത്, ഇതൊക്കെ അള്ളാന്റെ ദീനിൽ ഇതൊക്കെ ഉണ്ടായിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ മിനൽ കലാമി, ഈ കലാം കൊണ്ടല്ലാതെ. അത് അടുത്ത വാചകത തന്നെ കലാം. കലാം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നഖലല്ല അവർ സ്വീകരിക്കുക. നഖൽ എന്ന് പറഞ്ഞാല് പ്രമാണം, അതിന് പകരം അവരുടെ അഖൽ, അവരുടെ ഹവ. അപ്പൊ ഖുർആനിലും ഹദീസിലും വന്ന അസറുകളെക്കാൾ അവരുടെ അഖലിനും അവരുടെ ഹവക്കും അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാര്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഖുർആനിലെ ഹദീസിനെ, ആയത്തുകളെ, ഹദീസുകളെ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതാണ് കലാം. അതൊരു ശാസ്ത്രശാഖയാണ്. നമ്മൾ ഇൽമുൽ ഹദീസ് ഒക്കെ പറയുന്ന പോലെ ഒരു ശാസ്ത്രശാഖയാണ് അത്, ഇൽമുൽ കലാം. അപ്പൊ ഇത് ഇതൊക്കെ ഒക്കെ ഉണ്ടായിത്തീരാനുള്ള കാരണം അതൊക്കെ എന്താണ്? ഇല്ലാമിൽ കലാമി, അതൊക്കെ ഉണ്ടായി എങ്ങനെയല്ലാതെ? കലാമ് കൊണ്ടല്ലാതെ. വൽ ജിദാല്, ഇടാം ജിദാല്, തർക്കം, മിറാ, ഖുസൂമത്ത്, ഒക്കെ തന്നെ ഒക്കെ പര്യായപദങ്ങളാണ്, ഒക്കെ മുത്രാദിഫാത്തുകളാ. ഖുസൂമത്ത്, മിറാ, ജിദാല്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വൽ അജബു, അത്ഭുതം തന്നെ. കൈഫ ജിത്തരി ഉറജുലു അലൽ മിറാ ഇവൽ ഖുസൂമത്തി വൽ ജിദാലി, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതിന് ധൈര്യം വരുന്നത്? എന്തിന്? അലൽ മിറാ വൽ ഖുസൂമ വൽ ജിദാലി, തർക്കത്തിന്, വാദപ്രതിവാദം നടത്താൻ, കുതർക്കം നടത്താൻ എങ്ങനെയാണ് ഒരാൾക്ക് ധൈര്യം വരുന്നത്? ആളുകൾക്ക് ധൈര്യം വരുന്നുണ്ടല്ലോ, അത്ഭുതം തന്നെ. കാരണം അല്ലാഹു യഖൂലു, അല്ലാ അവന്റെ ഖുർആനിൽ പറഞ്ഞത് മാ യുജാദിലു ഫീ ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറു, ഗാഫിറിലെ നാലാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇതാണല്ലോ അല്ലാ പറഞ്ഞത്, ഗാഫിറിലെ നാലാമത്തെ ആയത്ത്. അത് എങ്ങനെ ആളുകൾക്ക് ധൈര്യം വരുന്നു? അതുകൊണ്ട് ഫഅലൈക ബിത്തസ്ലീമി വറിദാബിൽ ആസാർ വൽകഫ് വസ്സുകൂത്ത്, ഫഅലൈക, അതുകൊണ്ട് നിന്റെ ബാധ്യത എന്താണ്? ബിത്തസ്ലീം, തസ്ലീമാണ്. വറിദാ, എന്താണോ പ്രമാണങ്ങളിൽ വന്നത് അതിൽ തൃപ്തിപ്പെടുക. ബിൽ ആസാർ, ആസാറുകൾ കൊണ്ട് തൃപ്തിപ്പെടലും തസ്ലീം, ആ വന്നതിന് പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്യലാണ് ഫഅലൈക, അതിന്റെ മേലുള്ള ബാധ്യത. വൽ കഫ്, അവർ നിർത്തിയത് എവിടെയാണ് അവിടെ നിർത്തുക. വസ്സുക്കൂത്ത്, അവരെവിടെ മൗനം പാലിച്ചോ അവിടെ മൗനം പാലിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നിട്ട് വലിയ ദൈവത്തിന്റെ ആളുകളായിട്ട് നമ്മൾ നടന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഹിദായത്ത് നടക്കുക കൊടുക്കുന്നത് ആരാണ്? ഹിദായത്ത് കൊടുക്കുന്നത് അള്ളയാണ്. അപ്പൊ അതിനല്ല പറഞ്ഞ ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം. പ്രമാണങ്ങളിൽ വന്നത് എങ്ങനെയാണോ അങ്ങനെ ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്താണ്? അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ആദർശങ്ങളായി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ബാക്കി നമ്മൾ മുമ്പ് വിശദീകരിച്ചു പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മടങ്ങാം. പിന്നെ ഫൈനൽ കലാമ ഫിൽ ഖദരി, ഖദറിലുള്ള കലാമ്. അവ കലാമ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് കലാമ് എന്നുള്ളത് നഖലിനേക്കാൾ, മനുഷ്യന്റെ പ്രമാണങ്ങളിൽ വന്നതിനേക്കാൾ അവന്റെ ബുദ്ധിക്കും അവന്റെ അഖലിനും അവന്റെ ഹവക്കും പ്രാധാന്യം കൊടുത്തിട്ട് അതിന് മുൻഗണന കൊടുത്തിട്ട് അവന്റെ തലക്കനുസരിച്ച് അവന്റെ ബുദ്ധിക്കനുസരിച്ചിട്ട് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുക. അപ്പൊ ഇൽമുൽ കലാം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ട്. ഇൽമുൽ കലാം ഓരോ വിഷയങ്ങളുണ്ടല്ലോ, ഫിഖ് പോലെ ഹദീസ് പോലെ, അങ്ങനെ ഒരു വിഷയം തന്നെയാണത്. അപ്പൊ ഇൽമുൽ കലാമിന്റെ ഉത്ഭവം, അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി, അതിന്റെ അപകടങ്ങള്, അതിനെപ്പറ്റിയൊക്കെ പണ്ഡിതന്മാർ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഫൈനൽ കലാമ ഫിൽ ഖദരി, ഈ ഖദറിലുള്ള കലാം, ഖദറിന്റെ വിഷയത്തിലുള്ള കലാം. വർ റുഇയത്തി, അതേപോലെ തന്നെ റുഇയത്തിന്റെ വിഷയത്തിൽ. വൽ ഖുർആനി, ഖുർആനിന്റെ വിഷയത്തിൽ. ഇവിടെ ഖുർആന്റെ വിഷയത്തിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൽഖുൽ ഖുർആനാണ്. ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ, ഇനി അടുത്തത് അതാണ് വിശദീകരിക്കുന്നത്. വഗൈരിഹ മിന സുനനി, അതല്ലാത്ത സുനനുകളിലും കലാമ് നടത്തുക എന്നുള്ളത് മക്റൂഹുൻ വമൻഹിയുൻ അൻഹു, അത് മക്റൂഹാണ്, അത് മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ടതുമാണ്, വിലക്കപ്പെട്ടതുമാണ്, അത് പാടില്ല. നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുക്കരുത്. അഖലി എന്നുള്ളത് എന്തിനാണ്? അത് പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ ഉള്ളതാണ്, മനുഷ്യന്റെ ബുദ്ധി എന്നുള്ളത്. കലാചാല് പ്രമാണങ്ങൾ വന്നതിനപ്പുറത്തേക്ക് വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ ഉള്ളതല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചതാണ് ഇൽമുൽ കലാമിന്റെ ആൾക്കാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം. അപ്പൊ ഖദറിന്റെ വിഷയത്തിൽ, റുഇയത്തിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ, ഇതല്ലാത്ത മറ്റ് സുന്നത്തുകളുടെ, മറ്റ് പിന്നെ സുനനുകളുടെ വിഷയത്തിൽ കലാം, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ, അവന്റെ ബുദ്ധി വെച്ചിട്ട് അവന്റെ ഹവക്ക് അനുസരിച്ചിട്ട്, അതായത് അഹൽ ബിദഅത്തിന്റെ, അഹൽ ഹവയുടെ ആളുകൾ സംസാരം, ആ രൂപത്തിലുള്ള കലാം എന്നുള്ളത് അത് മക്റൂഹാണ്. മക്റൂഹ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുൻഗാമികളായ ആളുകൾ, ഖുർആനിലാ പദം വന്നിട്ടുള്ളത്, ഹദീസിലാ പദം വന്നിട്ടുള്ളത്, സഹാബത്ത് പ്രയോഗിച്ചിട്ടുള്ളത്, താബിഈങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ മുൻഗാമികളായ ഇമാമിങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളതൊക്കെ തഹരീം എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ആ പിന്നെ മദ്ഹബിന്റെ അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ മുത്താഖിരീങ്ങൾ എന്ന് പറയും, പിൽക്കാലക്കാരായ ആളുകൾ വന്നപ്പോൾ ഇതിൽ വലിയ അബദ്ധം സംഭവിച്ചു ഈ കറാഹത്ത് പ്രയോഗിക്കുന്നതിൽ എന്നുള്ളത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ന് കറാഹത്ത് അല്ലെങ്കിൽ മക്റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്ത് ചെയ്താല് പ്രത്യേകിച്ച് കുറ്റമൊന്നും കിട്ടൂല, ശിക്ഷ ഒന്നും കിട്ടൂല, എന്നാൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. ആ ഒരു അഹ്കാമുൽ ഖംസ പഠിച്ചിട്ടുണ്ട് നമ്മള്, വാജിബ്, സുന്നത്ത് അല്ലെ, മുബാഹ്, ഇതൊക്കെ പറയുന്നത് പോലെ ഒരു മക്റൂഹ്, അത് മാത്രമേ എന്നറിയുള്ളൂ ആളുകൾക്ക്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഖുർആനിലും സുന്നത്തിലും ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ സഹാബത്ത് ഇത് പ്രയോഗിച്ചിട്ടുള്ളത്, ഇമാമികൾ ഇത് പ്രയോഗിച്ചിട്ടുള്ളത്, കറാഹത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മക്റൂഹ് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ അതിനുശേഷം വന്ന ആളുകള് അവിടെ പിന്നെ എങ്ങനത് ഈ കറാഹത്തിന്റെ അർത്ഥത്തിൽ എങ്ങനെ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം മുൻഗാമികളായ ആളുകള് ഇപ്പോ ചില വിധികൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവര് സൂക്ഷ്മത കൊണ്ട് ഹറാമ് എന്ന് പറയില്ല. ചില വിഷയങ്ങൾ പറയുമ്പോൾ അവരതിനെ ഹറാമ് എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് അവരെന്ത് പറയും? അത് കറാഹത്താണെന്ന് പറയും. അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താണ്? അത് ഹറാമാണെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അവര് കറാഹത്ത് എന്ന് പ്രയോഗിക്കും. അത് അവരുടെ സൂക്ഷ്മതയാണ്. കാരണം അള്ളാഹിന്റെ ദീനിൽ തോന്നിയതുപോലെ ഹലാലും ഹറാമും തീരുമാനിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു കാര്യം ഹലാലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് കാര്യം ഹലാലാക്കിയിട്ടുണ്ട് എന്ന. ഒരു കാര്യം നമ്മൾ ഹറാമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അത് ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊരു കാര്യം ഹലാലാണ് എന്ന് ഫത്വ കൊടുക്കുമ്പോൾ അത് ഹലാലല്ലെങ്കിൽ അള്ളാഹ് ഹലാലാക്കാത്തൊരു കാര്യം നമ്മൾ ഹലാലാക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ ഒരാൾക്ക് ഫത്വ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറ അത് ഹറാമാണ്. അത് ഹറാമല്ലെങ്കിൽ അള്ളാഹ് ഹറാമാക്കാത്തൊരു കാര്യം ഹറാമാക്കാണ്. ഇന്നിപ്പോ എല്ലാവർക്കും അതാണ് അല്ലെ, അത് ഹറാം അത് ഹലാല്. ഫത്വ വെറും ഹറാമും ഹലാലേ ഉള്ളൂ. പക്ഷെ മുൻഗാമികൾ അങ്ങനെയല്ലായിരുന്നു, അവർക്ക് അത് പറയാൻ പേടിയിരുന്നു. അത് ഹറാമാണ് എന്ന് പറയുന്നതിന് അവർ ഭയപ്പെട്ടു ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ പുതിയതായി ഉണ്ടാകുന്ന വിഷയങ്ങൾ, വ്യക്തമായി നിസ് വരാത്ത വിഷയങ്ങൾ. അപ്പൊ അവരെന്ത് പ്രയോഗിച്ചു? അവരുടെ സൂക്ഷ്മത അതിനവർ കറാഹത്ത് എന്ന് പ്രയോഗിച്ചു. യഥാർത്ഥത്തിൽ അത് ഹറാമാണ്. എന്നാലും മുത്താഖിരീൻ, അതായത് പിൽക്കാലഘട്ടത്തിൽ എന്തായി? ഈ കറാഹത്ത് പിന്നീട് അതിന്റെ അഞ്ച് വിധികളിൽ ഒന്നായിട്ട് മാറി. പിന്നെ ഹറാം എന്നുള്ള അർത്ഥം തന്നെ വിസ്മരിക്കപ്പെട്ടു. പിന്നെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്, ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടും, ചെയ്താൽ ശിക്ഷിക്കപ്പെടാത്ത കാര്യം എന്നുള്ള ഒരു അർത്ഥത്തിൽ അത് ചുരുങ്ങി. ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ഖറാഅത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭയങ്കര അപകടം ഈ വിഷയത്തിൽ സംഭവിച്ചു എന്നാണ്. ഈ ഖറാഅത്തിന്റെ അർത്ഥം മാറി പ്രയോഗിച്ചത്, കാരണം ഖറാഅത്ത് എന്ന് കാണുന്നിടത്തൊക്കെ നമ്മൾ എന്താ അർത്ഥം പറയും? ചെയ്താല് കുറ്റൊന്നും കിട്ടൂല, ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഖറാഅത്ത് എന്ന് കണ്ടാൽ അതാ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. അതിൽ ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകം, വഖദ് ഖാലത കസീറു മിനൽ മുത്തഖിരീന മിൻ അത്ബാഇൽ അഇമ്മ അലാ അഇമ്മതിഹിം ബിസബബ ദാലിക ഹൈസ തവറ അഇമ്മ അൻ ഇത്ലാഖി ലഫ്ളു അത്തഹരീം. ഞാൻ പറയുന്നത് എന്താ? വഖദ് ഖാലത തെറ്റ് പറ്റിയിട്ടുണ്ട് കസീറു മിനൽ മുത്തഖിരീൻ, മുത്തഖിരീങ്ങളിൽപ്പെട്ട അധിക പേർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ, അത് ഹറാമൊന്നുമല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ താടി പഠിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞു, അല്ല ഖറാഅത്താണെന്ന് പറഞ്ഞ, ഖറാഅത്തായിട്ടല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത്രയേ ഉള്ളൂ നമുക്ക്, ഖറാഅത്ത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖാലത കസീറു മിനൽ മുത്തഖിരീൻ, ധാരാളം മുത്തഖിരീങ്ങൾക്ക് ഇതിൽ ഖലത ഖലത്ത് സംഭവിച്ചിട്ടുണ്ട്. കാരണം മുൻഗാമികൾ അത് ഹൈസു തവറ അൽ അഇമ്മ അനിത്തിലാഖി ലഫ്ളു അത്തഹരീം, തഹരീം എന്ന പദം പ്രയോഗിക്കുന്നതിന് പകരമായി സൂക്ഷ്മതക്ക് വേണ്ടി ബാത്തിലഖു ലഫ്ളു അൽ കറാഹ, അവർ കറാഹത്ത് എന്നുള്ള പദം പ്രയോഗിച്ചു. എന്നാൽ ഈ അർത്ഥം മാറി. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, സുമ്മ സഖല അലൈഹിം ലഫ്ളു അൽ കറാഹ വഖഫത മുഅനതുഹു അലൈഹിം ഫഹമലഹു ബഅലുഹും അല തൻസീഹി. അപ്പൊ വെറും എന്തായി? തൻസീഹ് മാത്രമായി. ഖറാഅത്തു തൻസീഹ് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ തജാവസ ബിഹി ആഖറുനില കറാഹത്തി തർക്കു അല്ലൗല, വേറെ ചില ആൾക്കാർ എന്ത് പറഞ്ഞു? തർക്കുല്ലൗല, ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്, അതാണ് ഖറാഅത്ത് എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥത്തിലേക്ക് അത് വന്നു. വഹാദാ കസീറുൻ ജിദ്ദൻ ഫീ തസറുഫാത്തിഹിം ഫഹസല ബിസബബിഹി, ഇതിന്റെ കാരണം കൊണ്ട് തന്നെ സംഭവിച്ചു. ഖലത്തുൻ അളീമുൻ അല ശരീഅ, ശരീഅത്തിന് തന്നെ വമ്പിച്ച ഖലത്ത്, കാരണം ഹുക്കുമന മാറിപ്പോവാണ്. ഖലത്തുൻ അളീമുൻ അല ശരീഅത്തി വഅല അഇമ്മ, അദ്ദേഹത്തിന്റെ ഇലാമുൽ മുഅഖ്ഖീൻ എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ വേറെ തന്നെ ഒരു പഠനം നടത്തേണ്ടതാണ്. ഏതാണെങ്കിലും അലോയ് സംഗതി മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നമുക്ക് എളുപ്പം മനസ്സിലാകാൻ ഒരു സാധനം പറഞ്ഞുതരാം. ഖുർആനിലെ പിന്നെ ഇസ്രായേലെ 38-ാമത്തെ ആയത്ത്, ആ ആയത്ത് ഒന്ന് എടുക്കി. ഇസ്രായേലെ 38-ാമത്തെ ആയത്താണ്. ആ 38-ാമത്തെ ആയത്തിൽ കാണാം, 38. കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ, ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് എന്താവുന്നു? എന്റെ അർത്ഥം അവയിൽ, അതായത് മേൽ പറഞ്ഞ കാര്യങ്ങൾ നിന്നെല്ലാം ദുഷിച്ചത് നിന്റെ രക്ഷിതാവിങ്കിൽ അടുക്കൽ മക്റൂഹ ആകുന്നു. ആ മേൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വായിച്ചു നോക്കിയോ, ഒന്ന് വായിച്ചു നോക്കണി. പണ്ഡിതന്മാര് രണ്ട് രൂപത്തിൽ ഇത് ഖിറാത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് 23-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്ന ഏത് അള്ളാഹു നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്ന അവനെയല്ലാതെ ആരാധിക്കരുതെന്ന്, അവിടെ മുതല് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവരോട് ചെയ്യെന്ന് പറയരുത്, പിന്നെ മിസ്കീനുകൾക്ക് അവരുടെ അവകാശം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ വലാ തക്തുലു ഔലാദക്കും 31-ൽ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്, പിന്നെ 32 വലാ തക്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്, പിന്നെ 33 വലാ തക്തുലു നഫ്സ, പിന്നെ അള്ളാഹ് ഹറാമാക്കിയ പിന്നെ ഒരു നഫ്സിനെ ജീവനെ നിങ്ങൾ വധിക്കരുത്, പിന്നെ 34 വലാ തക്റബു മാലത്തീമി, പിന്നെ അനാഥകളുടെ ധനത്തെ നിങ്ങൾ അന്യായമായിട്ട് അത് പിന്നെ സമീപിക്കരുത്. ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 38-ാമത്തെ ആയത്തിൽ പറയേണ്ട എന്താ, അവയിൽ നിന്നെല്ലാം ദുഷിച്ചത് നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ കുല്ലുദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹ. അപ്പൊ അവിടെ എന്താ അർത്ഥം പറ, മക്റൂഹിന് നമ്മളെ മനസ്സിലാക്കിയ അർത്ഥപ്രകാരം എന്തായി, അത് കറാത്ത്, എന്ത് ഉപേക്ഷിച്ചാൽ പുണ്യണ്ട്, ചെയ്താല് കുറ്റൊന്നുമില്ല അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളെ മനസ്സിലാക്കിയ അർത്ഥപ്രകാരം ചെയ്താല് കുറ്റൊന്നുമില്ല. കാരണം എന്താ, അള്ള പറഞ്ഞ എന്താ, കുല്ലുദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹ, മക്റൂഹ് എന്നല്ല പറഞ്ഞു. അപ്പോ ഖുർആനിൽ ഈ മക്റൂഹ് എന്നുള്ളത് പ്രയോഗിച്ചത് ഏതർത്ഥത്തിലാ, അത് ഹറാം എന്നർത്ഥത്തിലാ, അത് നിഷിദ്ധമാണ് എന്നർത്ഥത്തിലാ ഖിറാഅത്ത് പ്രയോഗിച്ച്. ഇതേപോലെ തന്നെ സൂറത്ത് ഹുജറാത്തിൽ ആയത്തുണ്ടല്ലോ, ഇത് വഖറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അവിടെന്താ ഖിറാഅത്തിനർത്ഥം വെക്കുക, വഖറഹ ഇലൈക്കും, നമ്മൾ മനസ്സിലാക്കിയ ഖിറാഅത്ത് എന്നർത്ഥം വെച്ചോക്കാൻ, വഖറഹ ഇലൈക്കും, നിങ്ങൾക്ക് ഖിറാഅത്താക്കിയിരിക്കുന്ന ഏതൊക്കെ, കുഫർ ഫുസൂഖ് ഇസ്യാൻ, അതൊക്കെ ഖിറാഅത്തല്ലേ അല്ലേ. താടി പഠിക്കല് ഖിറാഅത്താണെന്നല്ലേ പറഞ്ഞത്, ഹറാം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ അർത്ഥം വെച്ചോക്കി ഖിറാഅത്തിന്, അവിടെ അർത്ഥം എന്താ, അവിടെ ഖിറാഅത്തിന് അത് നിഷിദ്ധാണ്, അത് ഹറാം എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഖുർആൻ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ ഖുർആനിൽ ഇതേപോലെ തന്നെ ഹദീസുകളിൽ ഒരുപാട് സ്ഥലത്ത് ശരിക്ക് ഹറാം എന്നുള്ളടുത്ത് ഹദീസുകളിൽ വന്നിട്ടുള്ളത് എന്താ, ഇതാണ് ഈ ഖിറാഅത്ത് എന്നുള്ള പദാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഖിറാഅത്ത് എന്ന് കാണുന്നിടത്തൊക്കെ ഹറാം എന്നുള്ള അർത്ഥമല്ല, അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖിറാഅത്ത് തൻസീഹ് എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഖിറാഅത്ത് തഹരീം, അതാണ് ശരിക്ക് അതിന്റെ അസ്ലി ആയിട്ടുള്ള മാന, അതിന്റെ ഇസ്തിലാഹി ആയിട്ട് ഖുർആനിലും ഹദീസിലും അതേപോലെ തന്നെ സഹാബത്തും മുൻഗാമികൾ ഇമാമികളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള അതിന്റെ ശരിക്ക് അസ്ലി ആയിട്ടുള്ള മാന എന്താണ്, ഹറാം എന്നുള്ള അർത്ഥത്തിൽ, അത് നിഷിദ്ധം എന്നുള്ള അർത്ഥത്തിൽ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ന്യായീകരിക്കാറുള്ളത് ഈ ഖിറാഅത്തുമ്പോ പിടിച്ചിട്ടാണ്, ഇത് ഖിറാഅത്തല്ലേ, ഇത് ഖിറാഅത്ത് എന്നാണല്ലോ പറഞ്ഞിരിക്കണേ, അപ്പൊ അതിന് കുറ്റം കിട്ടൂലല്ലോ, അതിന് ശിക്ഷ കിട്ടൂലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് സ്ട്രോങ് ആണ്. കാരണം അവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് ഖിറാഅത്ത്. അതേപോലെ തന്നെ തൻസീഹ് എന്നുള്ള അർത്ഥത്തിലുണ്ട്. അതെ, അതിന്റെ രണ്ടാമത്തെ വകുപ്പ് പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്, ഖിറാഅത്തു തൻസീഹ് ഒഴിവാക്കലാണെന്ത്, ഒഴിവാക്കാണ് നല്ലത് നല്ല അർത്ഥത്തിൽ. തഹരീമല്ല, നിഷിദ്ധല്ല, പക്ഷെ ഒഴിവാക്കാണ് എന്ത് നല്ലത്, ഖിറാഅത്തു തൻസീഹ്. അത് പണ്ഡിതന്മാര് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും അതിനെ പറ്റി നമ്മൾ കൂടുതലായി പഠിക്കണത്, അതിന്റെ ആ ഗൗരവം ഷെയ്ഖ് അൽബാനിയൊക്കെ നന്നായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. ഒക്കെ പറയുന്നത് ഖുർആനിലും ഹദീസിലും സഹാബത്തും താബിഈങ്ങളും ഇമാമികളൊക്കെ അതേ അർത്ഥത്തിൽ തന്നെ അത് പ്രയോഗിക്കണം എന്നുള്ളതാണ്. പിന്നെന്താ വെച്ചാല് ആ ഹുക്കുമുകളെ പറ്റി ഫുഖാക്കളെ വിശദീകരിച്ചപ്പോ ഖിറാഅത്തിന് അർത്ഥം കൊടുത്തു സുന്നത്തിനെതിരായിട്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ചെയ്താല് കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടാത്തത്. അപ്പൊ അവര് ഖിറാഅത്തിന് അങ്ങനെ അർത്ഥം കൊടുത്തത്, ചെയ്താൽ ശിക്ഷിക്കപ്പെടാത്തതും ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടുന്നതുമായ കാര്യം. യുസാബു അലാ തർക്കിഹി വലാ യുആഖബു അലാ ഫിഅലിഹി, ഈ അർത്ഥം അവര് അതിന് കൊടുത്തു. പക്ഷെ പിന്നെ വെറും അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടു, മറ്റേ അർത്ഥം വിസ്മരിക്കപ്പെട്ടു. അപ്പൊ അതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അപ്പൊ അത് വേറെ വിശദമായിട്ടുള്ള ഒരു പഠനം നമ്മൾ വേറെ നടത്തേണ്ടതാണ്. അപ്പൊ ആ രണ്ട് ആയത്തുകൾ അതേപോലെ തന്നെ വേറെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഹദീസുകള് അതില് പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഫൈനൽ കലാമ ഫിൽ ഖദരി വർ റുഇയതി വൽ ഖുർആനി വഗൈരിഹാ മിന സുനനി മക്രൂഹുൻ. അപ്പൊ അത് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി എന്നല്ല, അത് മക്രൂഹാണ്, അത് നിഷിദ്ധമാണ്. വമൻ ഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ടതുമാണ്, അത് വിലക്കപ്പെട്ടതാണ്. ലാ യകൂനു സാഹിബുഹു, ആ കലാമിന്റെ ആളായി തീരൂല, ഇൽമുൽ കലാമിന്റെ ആളായി തീരുകയില്ല. ലാ യകൂനു സാഹിബുഹു, ലാ യകൂനു ആയിത്തീരുകയില്ല. സാഹിബുഹു, അതിന്റെ ആള്, ഇൽമുൽ കലാമിന്റെ ആള്. വൈൻ അസാബ ബി കലാമിഹി അസ്സുന്ന, വൈൻ അസാബ, അസാബ ശരിയായി വരിക, ശരിയാവുക, സത്യമാവുക. വൈൻ അസാബ ബി കലാമിഹി, അവന്റെ സംസാരം ശരിയായാൽ പോലും. ബി അസ്സുന്ന, എന്തിനോട്? സുന്നത്തിനോട്. അപ്പൊ സുന്നത്തിനോട് അവന്റെ സംസാരം, ആരുടെ സംസാരം? ഈ കലാമിന്റെ ആള്, കലാമിന്റെ ആള് അയാൾ അയാളുടെ ബുദ്ധിക്കനുസരിച്ച് അയാളുടെ ഹവക്കനുസരിച്ചിട്ട് വർത്തമാനം പറയുന്ന ആളാണ്. പ്രമാണങ്ങളിൽ എന്ത് വന്നു എന്നുള്ളത് അയാൾ നോക്കുന്നില്ല. അങ്ങനെ അയാൾ സംസാരിച്ചു, അയാളുടെ ഹവക്കനുസരിച്ച് അയാളുടെ അക്കലിനനുസരിച്ച് അയാൾ സംസാരിച്ചു. ആ സംസാരം എന്തായി? സുന്നത്തിനോട് യോജിച്ചു വന്നു. എങ്കിൽ പോലും ലാ യകൂനു സാഹിബുഹു മിൻ അഹ്ലി സുന്ന, ഇൽമുൽ കലാമിന്റെ ആൾ എന്തായി തീരുകയില്ല. അർത്ഥം വെക്കേണ്ടത് അങ്ങനെയാണ്. എന്ത്? ലാ യകൂനു സാഹിബുഹു, ലാ യകൂനു സാഹിബുഹു മിൻ അഹ്ലി സുന്ന, ഇൽമുൽ കലാമിന്റെ ആള് അഹ്ലി സുന്നയിൽ പെട്ടവനായി തീരുകയില്ല. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. എന്ത്? പ്രമാണങ്ങളിൽ വന്നതുകൊണ്ടൊന്നല്ല നമ്മളത് അംഗീകരിക്കുന്നത്. ചിലത് നമ്മൾ പറയുന്നത് എന്താവും? ഖുർആനോടും സുന്നത്തിനോടും യോജിച്ചു വരും. പക്ഷെ അതിനതിനെ അവലംബിച്ച എന്താണ്? അവന്റെ ബുദ്ധി യുക്തി അവന്റെ തല വെച്ചിട്ടാണ് പറഞ്ഞത്. എന്തായിരിക്കും? ചിലപ്പോൾ ഖുർആനും സുന്നത്തിലുള്ളതാവും. അപ്പൊ അങ്ങനെ ശരിയായി വന്നാൽ തന്നെയും അവന് ആരല്ല? അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. വലിയൊരു തത്വമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇപ്പൊ ഖുർആനും ഹദീസും വിഷയങ്ങളും പറയുന്നിടത്ത് ഒന്നും ആർക്കൊരു ലൈസൻസ് ഒന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് അടിച്ചുവിടുക ഓരോ വിഷയങ്ങൾ, അവനവന്റെ വ്യാഖ്യാനങ്ങൾ, അവന്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെ പറയാം. ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ നാവിൽ നിന്ന് അവനത് കേട്ടിട്ടില്ല, അതിന്റെ ഷറഹ അവന് വായിച്ചിട്ടില്ല, അത് അവൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അവന്റെ തലയിൽ തോന്നിയൊരാശയാണ് പറയാം. അത് ചിലപ്പോ ഖുർആനോട് സുന്നത്തിനോട് ചോദിച്ചു വരും. അങ്ങനെ ചോദിച്ചു വന്നാൽ തന്നെയും അവന്റെ രീതി എന്താ? അവിടെ മന്നജ് എന്താ? അത് അവന്റെ അക്കലാണ്, അവന്റെ തലയാണ്, അവന്റെ ബുദ്ധിയാണ്. യോജിച്ചു വന്നു. അങ്ങനെ യോജിച്ചു വന്നാൽ തന്നെയും അവൻ ആരല്ല? അഹ്ലു സുന്നയിൽ പെട്ടവനല്ല എന്നുള്ളത് അത് വലിയൊരു വിഷയമാണ് നമ്മുടെ നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോ അത് ഭയങ്കര അപകടം പിടിച്ച് നമുക്കൊരു രീതിയുണ്ട്. ആ രീതി എന്താ? ഖുർആൻ സുന്നത്ത് അസറുകൾ, അത് വെച്ചിട്ട് കാര്യങ്ങൾ പറയണം, മനസ്സിലാക്കണം, വിശദീകരിക്കണം, അമൽ ചെയ്യണം. എന്താ അതിനു പകരം അവന് സ്വീകരിച്ച മാർഗം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകം, ഇപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വായിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ അഹ്ലു സുന്നയുടെ ഉലമാക്കളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫമൻ തലഖാ മിന സുന്ന ഫഹുവ മിൻ അഹ്ലിഹ വഇൻ അഖ്തഅ വമൻ തലഖാ മിൻ ഗൈരിഹ ഫഖദ് അഖ്തഅ വഇൻ വാഫഖഹ ഫിൻ നതീജ. ഇതൊരു തത്വമാണ്, വലിയൊരു തത്വമാണ്, വലിയൊരു തത്വം. ഫമൻ തലഖാ മിന സുന്ന, ആരാണോ സുന്നത്തിൽ നിന്നും സ്വീകരിച്ചത്, സുന്നത്തിൽ നിന്ന് സ്വീകരിക്കുക, ഖുർആൻ മുമ്പിൽ വെച്ചിട്ട്, ഹദീസ് മുന്നിൽ വെച്ചിട്ട്, അതിന് സ്വഹാബത്തിന്റെ വ്യാഖ്യാനം വെച്ചിട്ട്, അസറുകൾ വെച്ചിട്ട്, ആര് സുന്നത്തിനെ മനസ്സിലാക്കിയ, ഫഹുവ മിൻ അഹ്ലിഹ, അവൻ അതിന്റെ അഹ്ലുകാരനാണ്, സുന്നത്തിന്റെ ആളാണ്. വൈ നഹ്തഅ, അവന് അബദ്ധം സംഭവിച്ചാൽ പോലും അവൻ ആരാണ്? സുന്നത്തിന്റെ ആളാണ്. കാരണം എന്താ? അവൻ ആ മൻഹജ് അനുസരിച്ചിട്ടാണത് സ്വീകരിച്ചത്. പ്രമാണങ്ങളെ നഖൽ മുന്നിൽ വെച്ചിട്ടാണ്, വഹി മുന്നിൽ വെച്ചിട്ടാണ് അവരത് സ്വീകരിച്ചത്. അങ്ങനെ അവൻ സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോ അബദ്ധം സംഭവിച്ചേക്കാം. അങ്ങനെ അബദ്ധം സംഭവിച്ചാൽ തന്നെ അവൻ ആരാണ്? അഹ്ലു സുന്നയിൽ പെട്ടവനാണ്. എന്നാൽ വമൻ തലഖ, ഇനി വേറൊരാൾ സ്വീകരിച്ചു, മിൻ ഗൈരിഹ, കണ്ടോ, മറ്റുള്ളതിൽ നിന്ന്, അവന്റെ രീതി വേറെയാണ്, അവൻ സുന്നത്തിൽ നിന്നല്ല, വേറെന്തൊക്കെയാണ്, വേറെന്തൊക്കെ ചവറുകളാണ്, അവന്റെ അഖലാണ്, അവന്റെ തലയാണ്, അവന്റെ ബുദ്ധിയാണ്, അവന്റെ ഹവയാണ്. അതിനനുസരിച്ച് അവൻ തലക്കാമിൻ ഖൈരിഹ, അങ്ങനെ അവൻ അതിൽ നിന്നും സ്വീകരിച്ചു, ഫഖദ് അഖ്തഅ, അങ്ങനെ അവൻ അതിൽ അബദ്ധം പറ്റി, അവനതിൽ അബദ്ധം പറ്റി. വൈൻ വാഫഖഹ ഫിൻ നതീജ, ചിലപ്പോ റിസൾട്ടിൽ സുന്നത്തിനോട് യോജിച്ച് വന്നാൽ തന്നെയും അവൻ ശരിക്ക് അബദ്ധം പറ്റിയവനാണ്, തെറ്റുപറ്റിയവനാണ്, അവന് അഹ്ലു സുന്നത്തിന്റെ ആളുകളിൽ പെട്ടവനല്ല. നതീജ തന്ന റിസൾട്ട്, വൈൻ വാഫഖഹ ഫിൻ നതീജ, നതീജ തന്ന ഫലം, കിട്ടിയ റിസൾട്ട് രണ്ടാൾക്കും ഒരേപോലെയാണ്. അല്ല, പക്ഷെ ഒരാൾ ചെയ്തെന്താ, പ്രമാണങ്ങളെ മുന്നിൽ വെച്ചിട്ട് അയാൾക്ക് കിട്ടി, രണ്ടാമത്തവൻ ചെയ്തെന്താ, അവന്റെ അക്കുലും അവന്റെ ആവി അവന്റെ ഇതും വെച്ചിട്ട് അവനും കിട്ടി, കിട്ടിയ റിസൾട്ട് രണ്ടാൾക്കും ഒന്നാണ്. പക്ഷെ ഒരാള് അഹ്ലു സുന്നയിൽ പെടും, ഒരാൾ അവന്റെ ആളാവും. ആ മറ്റേയാൾക്ക് അബദ്ധം സംഭവിച്ചാൽ തന്നെ അയാൾ അഹ്ലു സുന്നയിൽ പെട്ടവനാണ്. ഇനി മറ്റേയാൾക്കോ അയാൾക്ക് ശരിയായാൽ തന്നെയും അയാൾ എന്തല്ല, അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. അബൂ ദഅ്ഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ആദർശം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണത്. അപ്പോ അവന്റെ ആ പിന്നെ കലാമിന്റെ ആളുടെ സംസാരം സുന്നത്തിനോട് യോജിച്ച് വന്നാൽ തന്നെയും അവൻ എന്തല്ല, അവൻ സുന്നത്തിന്റെ ആളല്ല, അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. ഏതുവരെ, ഹത്തായ ജിദാല, ആ തർക്കം ജിദാല് വീണ്ടും അത് ആവർത്തിക്കാണ്, അത് അവൻ ഉപേക്ഷിക്കുന്നത് വരേക്കും. വൈസല്യമ, ആ പ്രമാണങ്ങളൊക്കെ അവൻ പൂർണമായും കീഴ്പ്പെടുന്നത് വരേക്കും. വയുമിനവിൽ ആസാർ, ആ വിഷയത്തിൽ, ഏത് വിഷയത്തിലാണോ ആസാറുകൾ വന്നിട്ടുള്ളത്, ആ ആസാറുകളിൽ അവൻ വിശ്വസിക്കുന്നത് വരേക്കും. അപ്പോ ജിദാൽ ഉപേക്ഷിക്കണം, പിന്നെന്ത് വേണം, ആ ആസാറുകളിൽ വിശ്വസിക്കണം, അതിനെ പൂർണമായി കീഴ്പ്പെടണം, അതുവരെ അവൻ അഹ്ലു സുന്നയിൽ പെട്ടവനായിരിക്കുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരുപാട് ഒരുപാട് ഷർഹുകളുള്ള കാര്യങ്ങളാണ് ഓരോ വാചകങ്ങളിലൂടെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹിലേക്ക് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അത് ഓരോന്ന് മനസ്സിലാക്കുക, ഓരോന്ന് നമ്മുടെ ആദർശമാണ്, അഹ്ലു സുന്നയുടെ ആദർശമാണ്, സലഫുകളുടെ നിലപാടാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതല്ലാത്തത് നമുക്ക് എത്ര നല്ലതായി തോന്നിയാലോ, എത്ര മുന്തിയതായി അനുഭവപ്പെട്ടാലും അതിന്റെ പിന്നാലെ പോകാനോ അതിന്റെ പിന്നാലെ കൂടാനോ ഒരിക്കലും ഒരു അഹ്ലു സുന്നയിൽപ്പെട്ട ഒരാൾക്ക് സാധ്യമല്ല, അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. പ്രമാണങ്ങളിൽ വന്നത് അത് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ അബദ്ധങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. വിഷയങ്ങൾ പഠിക്കുവാനും അഹ്ലു സുന്നയുടെ യഥാർത്ഥ വക്താവായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദരിയാതിനാ ഖുർറത്ത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.